السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم. فلما تراءت الفئتان نكس على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, സർവ ലോകപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖത്തിൽ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ ചികിത്സ, ശരിയും തെറ്റും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം മനുഷ്യർക്ക് അബദ്ധം പിണഞ്ഞ ഒരു വിഷയമാണിത്. അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും വെച്ചു പുലർത്തുകയും കണിക്കന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും ഭാവി പ്രവചിച്ചുകൊണ്ട് നാളെ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് വാദിക്കുന്നവരുടെയുമൊക്കെ പടിപ്പുരയിൽ കാത്തു നിൽക്കുകയും ക്യൂ നിൽക്കുകയും അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകുകയും ചെയ്യുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാട് ശരിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്
ഈ മേഖലയിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും ശിർക്കൻ പ്രവണതകളെയും എല്ലാം തുറന്നു കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി നാം കാണുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യവർഗത്തിന്റെ മുഖ്യശത്രുവായ പിശാചിനെ സംബന്ധിച്ച് അഥവാ ശൈത്വാനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നാം സംസാരിച്ചത്. നാം വളരെ കരുതലോടുകൂടെ കാണേണ്ട ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ ശയാത്തീൻ അഥവാ പിശാചുക്കൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വർഗത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ജാഗ്രത പുലർത്തുവാൻ, അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ മനുഷ്യവർഗത്തോട്, മാനവരാശിയോട് ധാരാളം സ്ഥലങ്ങളിൽ നിരന്തരമായി ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്റാഫിലെ 127-ാമത്തെ വചനത്തിൽ കാണാം, യാ ബനി ആദം, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ വഴിപിഴവിലാക്കാതിരിക്കട്ടെ, നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, ശൈത്വാൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫിത്നയിൽ നിന്ന് മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആവശ്യമായ നിലക്ക് തന്നെ നിർദ്ദേശം തരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, പിശാചുണ്ടാക്കുന്ന ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ ആരാണെന്നറിയണം, അവനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എന്തെല്ലാമാണെന്നറിയണം, ഏതൊക്കെ നിലക്കാണ് മനുഷ്യനെ അവൻ ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോഴെങ്കിലേ, അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അവനുണ്ടാക്കുന്ന ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരണം ആരംഭിച്ചു ആരാണ് ശൈത്വാൻ എന്ന്. ചെറിയ തോതിലുള്ള ഒരു സൂചന നിങ്ങൾക്ക് നൽകുകയുണ്ടായി. അവിടെ മുതലാണ് ഇന്ന് ഞാൻ എന്റെ സംസാരം ആരംഭിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിൽ നിന്നാണ് എന്ന്. അവിടുന്ന് പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്നാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിന്നാർ, എന്നാൽ ജിന്നുവർഗമാകട്ടെ പുകയില്ലാത്ത അഗ്നിയിൽ നിന്നാകുന്നു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വഖുലിഖ ആദമു മിമ്മാവു സിഫലക്കും, ആദം എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മുമ്പ് വിശേഷിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകൾ പ്രകാശത്തിൽ നിന്നും, ജിന്നുവർഗം പുകയില്ലാത്ത ശുദ്ധമായ അഗ്നിയിൽ നിന്നും, മനുഷ്യവർഗം എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നത് വിവരിക്കപ്പെടുകയും ചെയ്തതുപോലെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുവർഗത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസാണ്. അപ്പോൾ ജിന്നുവർഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്. ഇനിയോ ഏതൊക്കെ നിലക്കാണ് ഈ വർഗമുള്ളത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ജിന്നുകൾ പ്രധാനമായും പല ഇനങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, അൽ ജിന്നു സലാസത്തു അസ്നാഫ്, ജിന്നുകൾ മൂന്ന് ഇനങ്ങളാണ്. സിൻഫുൻ ലഹു അജ്നിഹത്തുൻ യതീറൂന ഫിൽ ഹവാ, അതിൽ ഒരു വിഭാഗം ചിറകുകളുള്ള വായുവിൽ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഇനങ്ങളാണ്. വസിൻഫുൻ ഹയ്യാത്തുൻ വകിലാബ്, മറ്റൊരു ഇനമുള്ളത് പാമ്പുകളും നായകളുമാകുന്നു, ആ രൂപത്തിലാണ് മറ്റൊരു ഇനമുള്ളത്. വസിൻഫുൻ, യുഖീമൂന വയർതഹിലൂൻ. മൂന്നാമത്തെ ഇനമുള്ളത് യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഇനങ്ങളുമുണ്ട്. ഇങ്ങനെ മൂന്ന് നിലക്കാണ് ജിന്നുവർഗമുള്ളത് എന്ന്, അവരുടെ ഇനങ്ങൾ ഈ മൂന്ന് നിലക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരെ സംബന്ധിച്ച് നമുക്ക് വിശദീകരണം നൽകി. ഇനിയോ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, എവിടെയാണ് സഹോദരങ്ങളെ ജിന്നുവർഗങ്ങളെ പ്രധാനമായും കാണപ്പെടുന്നത്? ശയാത്തീനുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? പിശാചുക്കൾ പ്രധാനമായും അവരുണ്ടാകുന്നത് മാലിന്യങ്ങൾ കിടക്കുന്ന മാലിന്യങ്ങളുള്ള സ്ഥലത്താണ്, അതുപോലെ തന്നെ മരുഭൂമിയിലാണ്, അതേപോലെ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങളിലാണ് പിശാചുക്കൾ ഉണ്ടാകുന്നത്, അതായത് പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്ത് വിഷയം പറയുകയാണെങ്കിലും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതിന് പ്രാമാണയോഗ്യമായ നിലക്കുള്ള രേഖകൾ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നഹാദിഹിൽ ഹുശൂശ മുഹ്തലറത്തുൻ, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി അവർ തെരഞ്ഞെടുത്തിരുന്ന സ്ഥലമേതായിരുന്നു? ധാരാളം ഈത്തപ്പനത്തടികൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അത് മറയായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു അവർ മലമൂത്ര വിസർജനം ചെയ്തിരുന്നത്. അതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, ഇന്ന ഹാദിഹിൽ ഹുശൂശ മുഹ്തലറത്തുൻ, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഈ ഈത്തപ്പനത്തടികളുടെ മുരടുകളുണ്ടല്ലോ, അവിടെയൊക്കെ പിശാചുക്കൾ ഹാജറാകാൻ സാധ്യതയുണ്ട്. അവിടെ ശൈത്താൻ വരുന്നു, ഉണ്ടാകുന്നു, അവിടെ പിശാചിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫഇദാ ദഖല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി അവിടെ പ്രവേശിക്കുകയാണെങ്കിൽ ഫല്യഖുല്ലവൻ, ഇങ്ങനെ ദുആ ചെയ്തുകൊള്ളട്ടെ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഖുബ്സി എന്നല്ല വായിക്കേണ്ടത്, മിനൽ ഖുബു ബാഇന ളമ്മ, മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹുവേ, ആൺ പിശാചിന്റെയും പെൺപിശാചുക്കളുടെയും ആൺപിശാചുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നോടിതാ ഞാൻ കാവൽ തേടുന്നു. ഇത് ദുആ ചെയ്തിട്ടാണ് നമ്മൾ ബാത്റൂമിൽ വിസർജന സ്ഥലത്ത് പ്രവേശിക്കേണ്ടത്. എന്താ ഖുബ്സ് ഖബായിസ് എന്ന് പറഞ്ഞാൽ, ഖുബ്സ് എന്ന പദം ജംഉൽ ഖബീസ്, ഖബീസിന്റെ ജം ആകുന്നു ഖുബ്സ്. വൽ ഖബായിസ്, ഖബായിസ് എന്ന് പറഞ്ഞാൽ ജംഉൽ ഖബീസ, ഖബീസത്ത് എന്ന് പറയുന്ന ആ പദത്തിന്റെ ജം ആകുന്നു ഖബായിസ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, യുരീദു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഖൂറു ശയാത്തീനി വഇനാതീം, പിശാചുക്കളിലെ ആണുങ്ങളും പെണ്ണുങ്ങളുമാകുന്നു. വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നാൽ ചില ആളുകൾ അതിന് വിശദീകരണം നൽകിയത്, അർത്ഥം നൽകിയത്, അവർ പറഞ്ഞു ആൺകൊതുകിന്റെയും പെൺകൊതുകിന്റെയും ഉപദ്രവത്തിൽ നിന്നാണ് രക്ഷ തേടുന്നത് എന്ന്. എവിടെ നോക്കിയിട്ടാണ് ഈ അർത്ഥം കൊടുത്തത്? തങ്ങളുടെ ബുദ്ധി അതല്ലാണ്ട് വേറെ എവിടെയാ പ്രമാണങ്ങളുള്ളത്? ഒരു സംശയത്തിനും വകവരാത്ത നിലക്ക് പണ്ഡിതന്മാരതിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്, ഹദീസിന് ശറഹ് നൽകിയിട്ടുണ്ട്. ഇനി ഹദീസിന്റെ ശുറൂഹുകൾക്ക് പുറമെ ഭാഷാ പണ്ഡിതന്മാര് തന്നെ ഭാഷാ നിഘണ്ടുകളിൽ ഖുബ്സിന്റെയും ഖബായിസിന്റെയും ഒക്കെ ആശയങ്ങളും അതിന്റെ അർത്ഥവുമൊക്കെ വിശദമായ നിലയ്ക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുബ്സ് എന്ന് പറഞ്ഞാൽ ഖബീസിന്റെ ജം ആണ്, മനസ്സിലായോ? ഖബായിസ് എന്ന് പറഞ്ഞാൽ ഖബീസത്തിന്റെ ജം ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഖൂറു ശയാത്തീനി വഇനാതീം, അതിലൊരു സംശയമില്ല. അപ്പൊ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദുആ ചെയ്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി പ്രവേശിക്കേണ്ടത്. കാരണം നമ്മുടെ അനുമാനമല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ചിന്തയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഹുശൂശ മുഹ്തലറതുൻ, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി കടന്നു പോകുന്ന സ്ഥലത്ത് പൈശാചിക സാന്നിധ്യമുണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട്. പൈശാചിക സാന്നിധ്യമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിലും പിശാചുക്കൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വലാത്തി ഫീ മബാരിക്കിൽ ബിലീ, ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിൽ, ഒട്ടകങ്ങൾ മുട്ടുകൊത്തുന്ന അവരെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിക്കപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുസല്ലു ഫീ മബാരിക്കിൽ ലിബിൽ, ഒട്ടകങ്ങൾ കെട്ടിയിടുന്ന ഒട്ടകങ്ങളുടെ ആലകളിൽ നിങ്ങൾ നമസ്കരിക്കരുത്, അവിടെ നമസ്കാരം വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഫഇന്നഹാ മിനശ്ശയാത്തീൻ, അത് പിശാചുക്കളിൽ നിന്നുള്ളതാണ്. മറ്റൊരു റിവായത്ത് പ്രകാരം ഫഇന്നഹാ മഹുവശ്ശയാത്തീൻ, അത് പിശാചുക്കളുടെ അഭയകേന്ദ്രമാകുന്നു. നിഷേധിക്കാൻ വഴി കഴിയുമോ നമുക്ക്? നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുമോ നമുക്ക്? സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ കൃത്യമായ നിലക്ക് ഹദീസുകളിൽ വന്നതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ പിശാചുക്കൾ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഉണ്ട് എന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയോ, ഇനി ആ വർഗത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇവരെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഓരോ ഗുണപാഠങ്ങളും ഓരോ ഹദീസിൽ നിന്ന് കിട്ടും. ഓരോ ഗുണപാഠങ്ങളും ഓരോ ഹദീസിൽ നിന്ന് കിട്ടും. എന്ത്? ഒട്ടകങ്ങളുടെ ആലയിൽ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ, അവിടെ പിശാചുക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിസ്കരിക്കൽ വിരോധിക്കപ്പെട്ട സ്ഥലമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ജിന്നു പിശാചുക്കൽ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഹദീസ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണത്. ഭക്ഷണം കഴിക്കുന്നവരാണ് ജിന്നു പിശാചുക്കൽ. നിങ്ങൾ കേട്ടോ, ഹദീസിൽ കാണാം, വളരെ കൃത്യമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബുഖാരിയിൽ തന്നെ, ബുഖാരിയിൽ നിന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അന്നഹു കാന യഹ്മിലു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാവതൻ ലിവദൂഇഹി വഹാജതിഹി, ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് വുദൂ എടുക്കാൻ ആവശ്യമായ വെള്ളവും അവിടുത്തെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളവുമൊക്കെ ചുമന്നുകൊണ്ട് റസൂലുള്ളയുടെ കൂടെ അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഫബൈനമാ ഹുവ യതബഉഹു ബിഹാ, അങ്ങനെ പ്രവാചകൻ തന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി കുറച്ചങ്ങ് അകലെ പോയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തേക്ക് വെള്ളവും ആവശ്യമായ കാര്യങ്ങളുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി അനുഗമിക്കുകയാണ്. പിന്നിൽ നിന്ന് കാലടിപ്പാടുകൾ കേട്ട സന്ദർഭത്തിൽ ഫഖാല റസൂലുള്ള ചോദിക്കുകയാണ്, മൻഹാദാ, ആരാണാ വരുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖാല അന അബൂ ഹുറൈറ, ഞാൻ അബൂ ഹുറൈറയാണ് വരുന്നത്, ഞാനാണ് അബൂ ഹുറൈറയാണ്. റസൂലുള്ളയോട് സഹാബി പറയാണ്, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് ആവശ്യപ്പെടുകയാണ്, അബൂ ഹുറൈറ, നീ കുറച്ച് കല്ലുകൾ പെറുക്കി കൊണ്ടുവരണം, എനിക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, എനിക്ക് കല്ലുകൾ കുറച്ച് നീ പെറുക്കി കൊണ്ടുവാ. നീ കല്ല് പെറുക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലാ തിനി ബി അളിമിൻ വലാ ബി റൗസതിൻ, എല്ല് കഷ്ണമോ എല്ലിന്റെ കഷ്ണങ്ങളോ ഉണക്ക കാഷ്ടമോ കല്ല് പെറുക്കുന്നതിന്റെ കൂട്ടത്തിൽ നീ കൊണ്ടുവരരുത്, എല്ല് കൊണ്ടുവരരുത്, അതുപോലെ തന്നെ ഉണങ്ങിയ കാഷ്ടം കൊണ്ടുവരരുത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅതൈതുഹു ബി അഹ്ജാരിൻ അഹ്മിലുഹാ ഫീ ത്വറഫി സൗബീ ഹത്താ വളഅതു ഇലാ ജംബിഹി, ഞാൻ എന്റെ വസ്ത്രത്തിന്റെ ഒരു അറ്റത്ത് ഏതാനും കല്ലുകൾ പെറുക്കി ചുമന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും നബി തങ്ങളുടെ ഒരടുത്ത് അത് വെക്കുകയും സുമ്മൻ സറഫ്തു, പിന്നെ ഞാൻ തിരിഞ്ഞു നടക്കുകയും ചെയ്തു.
حتى إذا فرغ مشيت فقلت ما بال الأظم والروثة.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാഥമിക ആവശ്യം നിർവഹിച്ച് തിരിച്ചു നടന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഓ അല്ലാഹുവിന്റെ റസൂലേ, കല്ല് പെറുക്കുന്ന നേരം നിങ്ങൾ പറഞ്ഞില്ലേ എല്ല് നിങ്ങൾ പെറുക്കരുത്, എല്ല് കൊണ്ടുവരരുത്, ഉണങ്ങിയ കാഷ്ടം കൊണ്ടുവരരുത്, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഖാലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുമാ മിൻ ത്വആമിൽ ജിന്നീ, അത് ജിന്ന് വർഗത്തിന്റെ ഭക്ഷണമാകുന്നു. റവാഹുൽ ബുഖാരിയും, അത് ജിന്ന് വർഗത്തിന്റെ ഭക്ഷണമാകുന്നു. അപ്പൊ സഹോദരങ്ങളെ, അവര് കഴിക്കുന്ന ഭക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണത്. അത് എങ്ങനെയാണ്, എന്താണതിന്റെ വിശദാംശങ്ങൾ, അതൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, എല്ലും ഉണങ്ങിയ കാഷ്ടവും മാത്രമാണോ ജിന്നുവർഗം ശയാത്തീനുകൾ ഭക്ഷിക്കുന്നത്? അല്ലല്ലോ. മറ്റൊരു ഹദീസ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അകല അഹദുക്കും ഫല്യഅകുൽ ബിയമീനിഹി, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവന്റെ വലത് കൈകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കട്ടെ. വഇദാ ശരിബ, നിങ്ങളിൽ ഒരാൾ പാനീയം കുടിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കുമ്പോൾ, ഫല്യശ്റബ് ബിയമീനിഹി, അവന്റെ വലത് കൈകൊണ്ടാകട്ടെ അവൻ കുടിക്കേണ്ടത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോ ഇടത് കൈയിനതിൽ പങ്കില്ല, വലത് കൈകൊണ്ട് മാത്രമേ കുടിക്കാവൂ, വലത് കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഇപ്പോഴും ചില ആളുകൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ചിന്തിക്കുന്നു, ഭക്ഷണം കഴിക്കൽ വലത് കൈ കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ ഗ്ലാസ്സിലാവില്ലേ, അതൊരു മോശമായ ഏർപ്പാടല്ലേ, അതൊരു സംസ്കാരശൂന്യമായ ഏർപ്പാടല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് യാതൊരു മടിയുമില്ലാതെ വെള്ളം കുടിക്കുന്നവർ, ഈ ഹദീസിന്റെ ബാക്കി ഭാഗം അവർ മനസ്സിലാക്കട്ടെ, വളരെ ഗൗരവമാണ്. വേറെ ചില ആളുകൾ വലത് കൈകൊണ്ട് കുടിക്കുന്നു, ഇടത് കൈകൊണ്ട് താങ്ങുകൊടുക്കുന്നു. ആരാ അങ്ങനെ പഠിപ്പിച്ചത്? ആരാണങ്ങനെ താങ്ങാൻ പറഞ്ഞത്? അതിനൊന്നും ഇസ്ലാമിക മര്യാദയില്ലാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലത് കൈകൊണ്ട് തിന്നുകയും വലത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ, ഫഇന്നശ്ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, എന്നാൽ ശയാത്തീനുകൾ, പിശാചുക്കൾ, അവൻ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പിശാചുക്കളോട് സാദൃശ്യപ്പെട്ടു പോകരുത്. ഇനി മറ്റൊരു രിവായത്തിൽ കാണാം, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാൻ അവൻ ബിസ്മി ചൊല്ലിയില്ല. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മിയാണല്ലോ, ബിസ്മില്ല ചൊല്ലണം, ബിസ്മില്ല എന്ന് പറയണം. എന്നാൽ ബിസ്മില്ല ചൊല്ലാതെ, ബിസ്മി പറയാതെ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ, യഅകുലു മഅഹു ശൈത്താൻ, അവന്റെ കൂടെ പിശാചും ഭക്ഷണം കഴിക്കുന്നു. അവന്റെ കൂടെ ആരും കഴിക്കും, പിശാചും ഭക്ഷണം കഴിക്കും. അപ്പോ അതിൽ നിന്ന് എന്തു മനസ്സിലായി? പിശാചുക്കൾ ഭക്ഷണം കഴിക്കുന്നവരാണ്. പിശാചുക്കൾ ഭക്ഷണം കഴിക്കുക മാത്രല്ല, വിസർജനവുമുണ്ട്. പിശാചുക്കൾക്ക് വിസർജനവുമുണ്ട്. ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയപ്പെട്ടു, ദുക്കിറ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയപ്പെട്ടു. എന്താണ് ആ മനുഷ്യന്റെ സ്ഥിതി? മാ സാല നായിമൻ ഹത്താ അസ്ബഹ മാ ഖാമ ഇലസ്സലാ, സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകാതെ, നമസ്കരിക്കാതെ, നമസ്കാരം നിർവഹിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പറയപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബാലശ്ശൈത്താനു ഫീ ഉദുനിഹി, അവന്റെ ചെവിയിൽ പിശാചു മൂത്രമൊഴിച്ചിരിക്കുന്നു. അവന്റെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. ഒരാളിങ്ങനെ ചെവിയിൽ തൊട്ടുനോക്കിയിട്ട് നനവൊന്നും കാണുന്നില്ലല്ലോ, നനവ് കാണുന്നില്ലല്ലോ, പിന്നെങ്ങനെയാ ശൈത്താൻ മൂത്രയിക്കുക? അതവന്റെ ബുദ്ധി. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് രണ്ട് നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അത് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന്, എന്നാൽ നല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അലാ ഹഖീഖതിഹി, അത് യാഥാർത്ഥ്യമായ നിലക്ക് തന്നെയാണ് എന്ന് പറയുന്നു പണ്ഡിതന്മാർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശൈത്താൻ അവന്റെ ചെവിയിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ പിശാചുക്കൾ എന്ത് ചെയ്യും? മൂത്രമൊഴിക്കും, വിസർജനമുണ്ട്. ഇനി നോക്കൂ, ഭക്ഷണം കഴിക്കുന്നതിനാൽ മനുഷ്യരെ പോലെ തന്നെ വികാര വിചാരങ്ങളും ആർക്കുണ്ട്? ശയാത്തീനുകൾക്കുണ്ട്. വികാര വിചാരങ്ങളുണ്ട്, അവർ ഇണചേരുന്നുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിലേക്കുള്ള സൂചനകൾ കാണാം. നിങ്ങൾ സൂറത്തുർ റഹ്മാൻ എടുത്തു പരിശോധിച്ചു നോക്കൂ, അതിലെ 56-ാമത്തെ വചനത്തിൽ അതിലേക്കുള്ള സൂചന കാണാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിൽ സ്വർഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ റബ്ബ് പറയാണ് ഫീഹിന്ന ഖാസിറാതു തർഫി ലം യതുമിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. ഫീഹിന്ന, ആ സ്വർഗങ്ങളിലുണ്ട് ഖാസിറാതു തർഫി, ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന ചില സ്ത്രീകൾ. ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ സ്വർഗത്തിലുണ്ട്. ലം യതുമിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ, ആ സ്ത്രീകളെ അവർക്ക് മുമ്പ് ജിന്നുകളോ മനുഷ്യരോ സ്പർശിച്ചിട്ടില്ല. അവർക്ക് മുമ്പ് ആ സ്ത്രീകളെ ജിന്നുകളോ മനുഷ്യരോ സ്പർശിച്ചിട്ടില്ല. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? പണ്ഡിതന്മാർ പറയുന്നു മനുഷ്യന്മാര് സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് പോലെ തന്നെ സ്ത്രീകളുമായി, അതാ ജിന്നുകളും അവരുടെ സ്ത്രീകളുമായി ഇണചേരുന്നുണ്ട് എന്നതിലേക്കുള്ള വളരെ വ്യക്തമായ സൂചനയാണ് ഈ ആയത്തെന്ന് പണ്ഡിതരോഗം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇതൊക്കെ അവരുമായി ബന്ധപ്പെട്ടത് പ്രമാണങ്ങളിലുള്ളതാണ്, ഇതൊന്നും പറയേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പ്രമാണങ്ങളിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏത് ഉള്ളതുപോലെ നമ്മുടെ വക വ്യാഖ്യാനങ്ങളില്ല, നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള അതിരുവിട്ട ചിന്തകളില്ല, നമ്മുടേതായ മറ്റുള്ള കാഴ്ചപ്പാടുകളില്ല. പ്രമാണങ്ങളെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ നിലക്ക് തന്നെ നമ്മളും മനസ്സിലാക്കണം. ഉള്ളതിനെ നിഷേധിക്കാൻ നമ്മളില്ല, ഇല്ലാത്തതൊന്നും പറയാനും നമ്മളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മനുഷ്യരും ജിന്നുകളുമൊക്കെ മരിക്കുന്നവരാണ്, മരണമുള്ളവരാണ്. മരണമില്ലാതെ, അവസാനമില്ലാതെ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ റബ്ബ് മാത്രമാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഭൂമിക്കുമീതയുള്ളതെല്ലാം നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്രാം, മഹത്വമുടയവനായ അങ്ങേയറ്റത്തെ ബഹുമാനാദരവുകളുള്ള റബ്ബ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരിക്കുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ കേൾക്കൂ, സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ആ പ്രാർത്ഥനയിൽ ഈ ആശയം റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. റവാഹുൽ ബുഖാരിയാണ്, ബുഖാരിയിലെ ഹദീസാണ് പറയുന്നത്. നമുക്കും പഠിക്കാം. ആശയഗാംഭീര്യമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ നിനക്കിതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്നിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വബിക ഖാസംതു, നിന്നോട് ഞാൻ പരാതിപ്പെടുന്നു. അഊദു ബിഇസ്സതിക്, നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത അൻതുല്ലനീ, പടച്ചവനെ നീ എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന്, നീയല്ലാതെ ഇലാഹില്ല റബ്ബേ, നീ എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അൻതൽ ഹയ്യു, നീയാണ് അന്ത്യമില്ലാത്ത എന്നൊന്നും ജീവിക്കുന്ന അൽ ഹയ്യ്. അല്ലദീ ലാ യമൂതു, മരിക്കാത്തവനാണ് നീ. എന്നിട്ട് അവസാനം പറയുന്നു വൽ ജിന്നു വല്ലിൻസു യമൂതൂൻ, ജിന്നും മനുഷ്യരുമൊക്കെ മരിക്കുന്നവരാകുന്നു. പ്രാർത്ഥനയുടെ അവസാനം അങ്ങനെയാണ്. അപ്പൊ ജിന്നുകൾ മരിക്കുന്നു, മനുഷ്യന്മാര് മരിക്കുന്നു. അപ്പോൾ മനുഷ്യരെ പോലെ ജിന്നുകൾക്കും മരണമുണ്ട്, ജിന്നുകൾക്കും അന്ത്യമുണ്ട്. മനുഷ്യരെ പോലെ സമാനമായ മറ്റൊരു വർഗമാണല്ലോ ജിന്നുകൾ. മനുഷ്യർക്ക് തക്ലീഫുള്ളതുപോലെ ജിന്നുകൾക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതുണ്ട്. മനുഷ്യർ മരിക്കുന്നത് പോലെ അവരും മരിക്കുന്നവരാണ്. ഇനിയോ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഏതാണ്? ജിന്നുകൾ അവരുടെ യഥാർത്ഥ രൂപത്തിൽ അവരെ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഖുർആനിന്റെ വളരെ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. എന്നാലോ ജിന്നുകൾ രൂപം മാറുമെന്നാണ്, ജിന്നുകൾ അവരുടെ രൂപം മാറുമെന്നാണ്. നോക്കൂ, നിങ്ങൾ വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാരാ കാര്യം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ജിന്നുകൾക്ക് രൂപം മാറാൻ കഴിയുമെന്നാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം വളരെ വിശദമായ നിലയ്ക്ക് തന്നെ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്ത്? വൽ ജിന്നു, ജിന്നുകൾ യതസവ്വറൂന, അവരെ രൂപം മാറും. ഏതൊക്കെ രൂപത്തിലേക്ക് മാറും? പ്രമാണങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വൽ ജിന്നു യതസവ്വറൂന, ജിന്നുകൾ രൂപം മാറും. ഫീ സുവരിൽ ഇൻസി, മനുഷ്യന്റെ രൂപത്തിലും. വൽ ബഹായിമി, കാലികളുടെ രൂപത്തിലും. ഫയതസവ്വറൂന ഫീ സുവരിൽ ഹയവാനാതി, മൃഗങ്ങളുടെ രൂപത്തിലും. വൽ അഖാരിബി, തേളുകളുടെ രൂപത്തിലും. വഗൈരിഹ, അതല്ലാത്തതും. വഫീ സുവരിൽ ഇബിലി, ഒട്ടകത്തിന്റെ രൂപത്തിലും. വൽ ബക്കരി വൽ വനമി, പശുക്കളുടെയും ആടുകളുടെയും. വൽ ഖൈലി വൽ ബിഗാലി വൽ ഹമീരി, കോവർ കഴുതകളുടെയും കഴുതകളുടെയും കുതിരകളുടെയും ഒക്കെ രൂപത്തിലും. വഫീ സുവരി ത്വൈരി, പക്ഷികളുടെ രൂപത്തിലും. വഫീ സുവരി ബനി ആദമ, മനുഷ്യന്റെ രൂപത്തിലും. കമാ അതശ്ശൈത്താൻ, പിശാച് വന്നതുപോലെ. എപ്പോ? ഖുറൈശൻ, ഖുറൈശികളുടെ അടുക്കൽ. ഫീ സൂറത്തി സുറാഖത്ത് ബിനു മാലിക്, സുറാഖത്ത് ബിനു മാലിക്കിന്റെ രൂപത്തിൽ ഷൈത്താൻ വന്നല്ലോ. ലമ്മാ അറാദു അൽ ഖുറൂജ ഇലാ ബദർ, ബദറിലേക്ക്, ബദർ യുദ്ധത്തിന് വേണ്ടി അവരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട സന്ദർഭത്തിൽ അതാ ഷൈത്താൻ സുറാഖത്ത് ബിനു മാലിക്കുന്ന ആ മുശ്രിക്കായ മനുഷ്യന്റെ രൂപത്തിൽ അതാ ബദറിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞതാണ്. രൂപം മാറും. പണ്ഡിതന്മാർ ഈ പറഞ്ഞതിനെന്താ തെളിവുള്ളത്? ഒന്നാമത്തെ തെളിവ് കേട്ടോ, ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 48-ാമത്തെ വചനം തന്നെ. എന്താ അല്ല പറഞ്ഞത്? വഇദ് സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ ലാ ഗാലിബ ലകുമുൽ യൗമ മിനൻ നാസ് വഇന്നീ ജാറുൽ ലകും فلما تراءت الفئتان نكص على عقبيه وقال اني بريء منكم اني ارى ما لا ترون اني اخاف الله والله شديد العقاب. قران തന്നെ പറയാ, ഖുർആൻ തന്നെ പറയണി. ഇതൊക്കെ ചില ആളുകൾ മനസ്സിലാക്കിയാൽ എങ്ങനെ ഞാൻ ഇതൊക്കെ അംഗീകരിക്കുക എന്നവൻ ചിന്തിച്ചു പോകും. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? വൈദ സയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും, പിശാചു ശൈത്വാൻ അവർക്കവരുടെ കർമ്മം അലങ്കാരമാക്കി കൊടുത്തു. സത്യനിഷേധികൾക്ക് അവർ ചെയ്യുന്ന പണി ഭംഗിയാക്കി കൊടുക്കുകയാണ് ആര് ചെയ്തത്? ശൈത്താൻ ചെയ്തത്. ബദറിന്റെ ഘട്ടം പറയാണ്. അപ്പോ മുശ്രിക്കീങ്ങൾക്ക് അവരുടെ പ്രവർത്തനം ഭംഗിയാക്കി കൊടുത്ത സന്ദർഭം ബദറിന്റെ സന്ദർഭമാണ്. വകാലാവൻ പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്, ഇന്ന് ജനങ്ങളിൽ നിന്ന് ഒരാളും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല, ഒരാൾക്കും നിങ്ങളെ അതിജയിക്കാനാവുകയില്ല. പിശാച് ശൈത്താൻ ഇബ്ലീസ് ബദറിൽ ചെന്ന് പറയാണ് മുശ്രിക്കീങ്ങളോട്, നിങ്ങൾ ആരും പരാജയപ്പെടുത്തൂല, നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല. വഇന്നീ ജാറുൽ ലകും, ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണ്, ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളാരും ഇന്ന് പരാജയപ്പെടുത്തൂല. അങ്ങനെ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി, മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോ നകസാലാ കിബൈഹി, മൂപ്പരുമെല്ലാം പിന്മാറിക്കളഞ്ഞു, ശൈത്താൻ പിന്മാറിക്കളഞ്ഞു. വക്കാല അവൻ പറഞ്ഞു, ഇന്നി ബരിയും മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാമാല തറൗന, നിങ്ങൾ കാണാത്തത് മുശ്രിക്കീങ്ങളെ, നിങ്ങൾ കാണാത്തത് ചിലത് ഞാൻ കാണുന്നു. ബദറിയതാ മലക്കുകൾ ഇറങ്ങുന്നിറങ്ങും, ഇബിലീസ് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. ഇത് കണ്ടപ്പോ ശൈത്താൻ മെല്ലെ പിന്മാറിക്കളഞ്ഞിട്ട് പറയാണ്, ഇന്നി അഹാഫുല്ലാ, ഇന്ന് ഞാൻ അല്ലാഹനെ പേടിക്കുന്നു കേട്ടോ. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഏതാണ് ഈ സന്ദർഭം അറിയോ? അലി ഇബ്നു അബി തൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന സംഭവത്തിൽ നമുക്കിത് കാണാൻ കഴിയും. തഫ്സീറു തബരിയിൽ കാണാം, ഹദീസിന്റെ കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും. എന്താ സംഭവം? തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, ഒക്കെ കാണാം. ബദറിൽ എന്താ ഉണ്ടായതെന്നറിയോ? കേട്ടോളിയും. ജാ ഇബ്ലീസു യൗമ ബദരിൻ, ബദറിന്റെ ദിവസത്തിൽ ഇബ്ലീസ് വന്നു. എങ്ങനെയാ വന്നതെന്നറിയോ? ശൈത്താനുകളുടെ, പിശാചുക്കളുടെ ഒരു വലിയ സൈന്യവുമായി പിശാജ് വന്നു. മഹൂറായ തുഹു, അവന്റെ കൂടെ അവന്റെ പതാകയുമുണ്ട്. പതാകയുമായി ശയാത്തീനുകളുടെ, പിശാചുക്കളുടെ ഒരു സൈന്യവുമായി ഇബ്ലീസ് ബദറിൽ വരികയാണ്. ഫീ സൂറത്തി റജുലിം മിൻ ബനീ മുദ്ലജ്, ബനൂ മുദ്ലജ് ഗോത്രത്തിലെ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് പിശാജ് ഇബ്ലീസ് വന്നത്. ബാക്കിയുള്ള വേറെ ശൈത്താന്മാരുണ്ട്, പക്ഷെ ഇബ്ലീസ് വന്നത് ആര് രൂപത്തിലാ? ബനൂ മുദ്ലജിലെ ഗോത്രത്തിലെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ. ഏതാണ് ആ മനുഷ്യൻ? ഫീ സൂറത്തി സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഹസും, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിലാണ് വന്നത്. വഖാല ശൈത്താനു ലിൽ മുശ്രിക്കീൻ, എന്നിട്ട് മുശ്രിക്കീങ്ങളോട് ശൈത്താൻ പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസി വ ഇന്നീ ജാറുൽ ലകും, പേടിക്കണ്ടട്ടോ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഇന്ന് ഒരാളും നിങ്ങളെ പരാജയപ്പെടുത്താനില്ല. അങ്ങനെ മുശ്രിക്കീങ്ങളുടെ കയ്യും പിടിച്ച് ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുകയാണ് ബദറിൽ. ജനങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വഫ് കെട്ടിയ നേരം അള്ളാഹുവിന്റെ റസൂൽ അദാ ബദറിൽ നിന്ന് ഒരുപിടി മണല്, കബലത്തം മിന തുറാബി, മണ്ണിൽ നിന്ന് ഒരുപിടി മണ്ണ് വാരിയെടുക്കുകയും, മുശ്രിക്കീങ്ങളുടെ മുഖങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ എറിയുന്നു. ആ ഏറങ്ങ് കിട്ടിയപ്പോൾ മുശ്രിക്കീങ്ങൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അങ്ങനെ അക്ബല ജിബ്രീലു അലൈഹിസ്സലാം ഇലാ ഇബ്ലീസ, സുറാഖത്തുവിന്റെ രൂപത്തിൽ ബദറിൽ ഇങ്ങനെ നിൽക്കുന്ന ഇബ്ലീസിന്റെ അടുത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുന്നു. അങ്ങനെ ഫലമാറാഹു, ഇബ്ലീസ് ജിബ്രീൽ വരുന്നത് കാണുമ്പോ എന്താ ചെയ്യുന്നതെന്നറിയോ? ഫലമാറാഹു വക്കാനത്ത് യദുഹു ഫീ യദി റജുലിൻ മിനൽ മുശ്രിക്കീൻ, ഇബ്ലീസ് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാളുടെ കയ്യും പിടിച്ചിട്ടാ ബദറിൽ നിൽക്കുന്നത്. ജിബ്രീൽ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ഇൻതസായദഹു, മെല്ലെ കയ്യൂരി, കൈ മെല്ലെ എടുത്തു. സുമ്മ വല്ലാമുദുബിറാ, അതാ ഒരൊറ്റ ഓട്ടമാണ്. വശിയാത്തുഹു, അവന്റെ ആളുകളും ജിബ്രീലിനെ കണ്ടപ്പോ മെല്ലെ ഓടുകയാണ്. ഇപ്പൊ കാലറജുലു, അപ്പൊ കൈ പിടിക്കപ്പെട്ട ആളുണ്ടല്ലോ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആള്. അയാൾ ചോദിക്കുന്നു, യാ സുറാഖ, ഓ സുറാഖത്തെ, അതസുമു അന്നകലനാ ജാറുൻ, നീ ഞങ്ങളുടെ സംരക്ഷകനായി വന്നിട്ട് നീ ഇപ്പൊ മെല്ലെ ഓടുകയാണോ? ഫഖാല, അപ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് പറയാണ്, ഇന്നി അറാമാലാ തറൗൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാ, ഞാനിതാ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വദാലിക ഹീന റഅൽ മലായിക, ഇത് എപ്പോഴാണ് ഈ ഓട്ടമുണ്ടായതെന്നോ, മലക്കുകളെ നേരിട്ട് കണ്ടപ്പോഴാണ് ഇബ്ലീസ് ബദറിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. എന്താ മനസ്സിലായത്? ഖുർആനാ പറഞ്ഞത്. എന്ത്? മനുഷ്യരൂപത്തിൽ ഇബ്ലീസ് വന്നു, രൂപം മാറാൻ ഇബ്ലീസിന് കഴിയും. രൂപം മാറാൻ ഇബ്ലീസിന് കഴിയും. ഇനിയും കേട്ടോ, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താ റസൂല് പറഞ്ഞത്? അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്താ ഹദീസിൽ ഉള്ളതെന്നോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ബിൽ മദീനത്തി നഫറം മിനൽ ജിൻ, ഇന്ന ബിൽ, ഇത് മുസ്ലിമിൽ നിന്നുള്ളതാണ്, ബുഖാരിയിലല്ല. ബുഖാരി എന്നാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിമിലുള്ള ഹദീസാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? ഇന്ന ബിൽ മദീനത്തി നഫറം മിനൽ ജിന്നി ഖദ് അസ്ലമു, മദീനയിൽ ജിന്നുകളിൽപ്പെട്ട ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ റാ ശൈഅൻ മിൻ ഹാദിയിൽ അവാമിരി, ഈ വീടുകളിൽ കാണുന്ന പാമ്പുകളെ നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഫല്ലുദിൻഹു തലാസാ, മൂന്ന് പ്രാവശ്യം അതിനോട് പോകാൻ പറയണം, മൂന്ന് പ്രാവശ്യം അതിനോട് പോകാൻ പറയണം. ഫഇൻ ബദാലഹു ബഅദു, അതിനുശേഷവും പിന്നെയും അതവിടെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഫല്യഖുതുൽഹു, നിങ്ങളതിനെ കൊല്ലൂ. ഫഇന്നഹു ഷൈത്താൻ, അത് പിശാചാകുന്നു, ഷൈത്താനാകുന്നു. എന്താ ഈ പറഞ്ഞത്? മദീനയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറെ ജിന്നുകൾ വന്ന് മുസ്ലിമീങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞു, ഉഖ്തുലുൽ ഹയ്യാത്ത്, പാമ്പുകളെ നിങ്ങൾ കൊല്ലണേ എന്ന്. അങ്ങനെ സഹാബത്ത് പാമ്പുകളെ കൊല്ലാൻ തുടങ്ങി. അപ്പോഴതാ പിന്നീട് റസൂലുള്ള പറയാണ്, ഇന്ന ബിൽ മദീനത്തി നഫറം മിനൽ ജിന്നി ഖദ് അസ്ലമു, മദീനയിൽ ചില ജിന്നുകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, വീടുകളിൽ നിങ്ങൾ കണ്ടാൽ പോകാൻ പറഞ്ഞിട്ടേ നിങ്ങൾ കൊല്ലാവൂ എന്ന്. ഇത് കേട്ട സഹാബികൾ ഇത് കേൾക്കാത്ത സഹാബത്തിന് പറഞ്ഞുകൊടുത്ത സംഭവങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പൊ പാമ്പിന്റെ രൂപത്തിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ പറയണ്ട, അതല്ലെങ്കിൽ ആളുകൾ പറയണ്ട, ഒരു പാമ്പിനെ കണ്ടാൽ കണ്ടോ അതൊരു ജിന്നാണ്, അത് പറയാൻ വകുപ്പില്ല, അത് പറയാൻ കഴിയില്ല. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ്, മദീനയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പാമ്പിനെ കണ്ടു, ജിന്നാണ്, ഉസ്താദ് ക്ലാസ് എടുത്തിട്ടുണ്ട്, പാമ്പൊക്കെ ജിന്നാണ്, അത് പറയാൻ ആരും മെനക്കെടരുത്. പക്ഷേ ഹദീസിലുണ്ട് എന്ത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചു എന്നും. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിലും വരാം. തെളിവിട്ടിലെ മുസ്ലിമിലുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇനി ബുഖാരിയിൽ നിന്ന് തന്നെ മറ്റൊരു ഹദീസ് നിങ്ങൾ കേട്ടോ. പ്രമാണങ്ങൾ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന്, പ്രമാണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ആ പ്രമാണങ്ങൾ കൊണ്ട് തന്നെ പഠിക്കാം. ചില ഹദീസുകളാണ് കാണുമ്പോ, ചില ഹദീസുകളാണ് കേൾക്കുമ്പോ, ഇല്ല അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ തട്ടുകയാണെങ്കിൽ ഖുർആനും തട്ടേണ്ടി വരും, ഹദീസുകളും തട്ടേണ്ടി വരും. ഒരുപാട് സാമ്പിൾ ഇന്നെ നിങ്ങൾ കേൾക്കും, കേട്ടോളിയും. ബുഖാരിയിൽ നിന്ന് കേട്ടോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചു. സകാത്തുൽ ഫിത്റിന്റെ സംരക്ഷണം, അതിന്റെ സൂക്ഷിപ്പ് അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോഴതാ ഒരാള് വരുന്നു, അയാൾ വന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ഭക്ഷണമെല്ലാം ഒരിടത്തേക്ക് മാന്തി കൂട്ടിയിട്ട്, വലിച്ചു കൂട്ടിയിട്ട് അയാൾ അത് എടുത്തുകൊണ്ടുപോകുകയാണ് ഭക്ഷണം. വഖുൽതു, ഞാൻ ചോദിച്ചു, അല്ലാഹി ഇല്ല അർഫഅന്ന കൈലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്നെയാണ് സത്യം, നിന്നെ ഞാൻ അള്ളാഹന്റെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും കേട്ടോ, നീ കളവ് നടത്താനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ അബൂ ഹുറൈറയോട് പറയുന്നു, ഇന്നീ മുഹ്താജുൻ വഅലൈയ ഇയാലുൻ വലീ ഹാജതുൻ ശദീദ, ഞാൻ വളരെ ആവശ്യക്കാരനായ പാവപ്പെട്ടവനാണ്, എനിക്ക് ധാരാളം പ്രാരാബ്ദങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വലിയ ആവശ്യക്കാരനുമാകുന്നു ഞാൻ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തോട്ടെ. അബൂ ഹുറൈറ പറയുന്നു, ഫഹല്ലൈതു അൻഹു, ഞാൻ അയാളെ വഴിക്കൂട്ടു, പാവല്ലേ, ഇല്ലാത്തവനല്ലേ, സാരില്ല. അങ്ങനെ ഫഅസ്ബഹതു, നേരം പുലർന്നു, രാവിലെയായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ രാത്രി നീ തടഞ്ഞു വെച്ചവന്റെ സ്ഥിതി എന്താണ്, ഇന്നലെ രാത്രി ഒരാളെ പിടിച്ചില്ലേ, അവന്റെ വിശേഷം എന്താണ്, എന്താണ് അവസ്ഥ? കാല അബൂ ഹുറൈറ പറയുന്നു, കുൽത്തു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഷകാഹാജതൻ ശദീദ, വല്ലാത്ത ആവശ്യക്കാരനാണെന്നും പറഞ്ഞു പരാതിപ്പെട്ടു എന്നോട്. ആ പരാതി പറഞ്ഞു, വഹിയാലൻ, ഒരുപാട് കുട്ടികളും പ്രാരാബ്ദങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫറഹിംതുഹു, ഞാൻ കരുണ ചെയ്തു, ഫഖല്ലൈതു സബീലഹു, ഞാൻ അയാളെ വഴിക്ക് വിട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്നഹു ഖദ ഖദബക, അവൻ നിന്നോട് പറഞ്ഞത് കളവാണ്, വസയഊദു, അവൻ വീണ്ടും വരും കേട്ടോ, അവൻ ഇനിയും മടങ്ങി വരും. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅറഫ്തു അന്നഹു സയഊദു ലികൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു സയഊദു, അല്ലാഹുവിന്റെ റസൂൽ അവൻ മടങ്ങി വരും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ഇനിയും വരാൻ സാധ്യതയുണ്ട്, വരും എന്ന് എനിക്ക് മനസ്സിലായി. ഫറസദ്തുഹു, അങ്ങനെ ഞാനതാ പതിഞ്ഞിരുന്നു, ഒളിഞ്ഞിരുന്നു. ഫജാ, വീണ്ടും അവൻ വന്നു, യഹ്സൂമിനത്വാമി, ഭക്ഷണം തവദാ, ഭക്ഷണം തട്ടിക്കൂട്ടുന്നു, ഭക്ഷണം കൂട്ടിവെക്കുന്നു. ഫഅഖദതുഹു, എന്നിട്ടതെടുക്കുന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലാർഫഅന്നകൈലാ റസൂലില്ലാ, അല്ലാന്റെ റസൂലിന്റെ അടുത്ത് കൊണ്ടുപോട്ടോ, ഞാന് പ്രവാചകനോട് പറയും ഞാന്. അപ്പൊ അയാൾ പറഞ്ഞു, ദഇനി, എന്നെ ഒഴിവാക്ക്, ഫഇന്നി മുഹ്താജുൻ വഅലൈ അയാലുൻ, കുട്ടികളുണ്ട്, വളരെ ആവശ്യക്കാരനാണ് ഞാൻ, ലാ അഊദു, ഇനി ഞാൻ വരൂല, ഇനി ഞാൻ വരൂല. അപ്പോൾ ഫറഹിംതുഹു, ഞാൻ അയാളോട് കരുണ ചെയ്തു, ഫഖല്ലൈതു സബീലഹു, അയാളുടെ വഴിക്ക് ഞാൻ വിട്ടു. ഫഅസ്ബഹതു, നേരം പുലർന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മാ ഫഅല അസീറുക്, നീ ഇന്നലെ പിടിച്ച കള്ളനെ, ഇന്നലെ പിടിച്ച ബന്ധിയെ നീ എന്താണ് ചെയ്തത്? കുൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശകാഹാജതൻ ശദീദ വഅയാലൻ ഫറഹിംതുഹു ഫഖല്ലൈതു സബീല, ആവലാദിയും പരാധീനതയും പറഞ്ഞപ്പോൾ ഞാൻ വഴിക്ക് വിട്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ അയാളെ വഴിക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ള പറയാണ്, അമാ ഇന്നഹു ഖദ കദബകവ സയഊദു, പറഞ്ഞത് കളവാണ്, വീണ്ടും അയാൾ വരും. അപ്പോ അബൂ ഹുറൈറ പറയാണ്, ഫറസദ്തുഹു സാലിസ, മൂന്നാം പ്രാവശ്യവും ഞാൻ പതിയിരുന്നു. ഫജാഅ യഹ്സു മിനത്വാമി, ഭക്ഷണം എടുക്കുന്നതിന് വേണ്ടി വീണ്ടും അയാൾ വന്നു. ഫഅഖദതുഹു, ഭക്ഷണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അയാൾ എടുക്കാൻ തുടങ്ങി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലഅർഫഅന്ന കൈലാ റസൂലില്ലാ വഅലാ ആഖിറു സലാതി മറാത്ത്, ഇത് അവസാനത്തെ മൂന്നെണ്ണത്തിൽ അവസാനത്തെ പ്രാവശ്യമാണ്. അന്നക തസുഹുമുലാ തഊദു സുമ്മ തഊദു, നീ ഇങ്ങനെ പറയും, ഞാനിനി വരൂല എന്നൊക്കെ നീ പറയും. ഇത് ലാസ്റ്റ് തവണയാണ്, ഇനി ഞാൻ നിന്നെ വിടൂല, അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അയാള് പറഞ്ഞു, ദഇനി, എന്നെ ഒഴിവാക്ക്, ഉഅല്ലിമുക കലിമാതിൻ യൻഫഉകല്ലാഹു ബിഹാ, നിനക്ക് ഞാൻ ചില കെലിമത്തുകൾ പഠിപ്പിച്ചു തരാം, അത് നിനക്ക് വളരെ പ്രയോജനപ്പെടും, അള്ളാന്റെ അടുക്കൽ നിനക്ക് വളരെ പ്രയോജനമുണ്ടാകും. കുൽത്തു, ഞാൻ ചോദിച്ചു, മാഹുവ, എന്ത് കെലിമത്താണ് നീ പഠിപ്പിക്കുന്നത്? അപ്പൊ അയാള് പറയാണ്, ഇതാ അവൈത ഇലാ ഫിറാശിക്, നീ നിന്റെ കിടപ്പറയിലേക്ക് അഭയം തേടി, അൽ ഫഖ്ര ആയത്തിൽ കുർസി, നീ ആയത്തിൽ കുർസി പാരായണം ചെയ്യ്, ആയത്തിൽ കുർസി ഓത്, ഹത്താ തഖ്തിമല്ല ആയ, ആയത്ത് അവസാനിക്കുന്നത് വരെ ഓത്, മുഴുവനോത്. ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, നിനക്ക് അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നൊരു സംരക്ഷണം തരും. വലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, നേരം പുലരുന്നത് വരെ നിന്റെ അടുക്കലേക്ക് പിശാജ് അടുക്കുകയില്ല. ഫഖല്ലൈതു സബീലഹു, ആഹാ, പ്രയോജനമുള്ള ഒരു കാര്യമാണല്ലോ അയാൾ പഠിപ്പിച്ചെന്നത്, എന്നാ ഞാൻ അയാളെ വഴിക്ക് വിട്ടു. ഫഅസ്ബഹതു, നേരം പുലർന്നു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ രാത്രിയിൽ, കഴിഞ്ഞ രാത്രിയിൽ നീ പിടിച്ച ബന്ദിയുടെ അവസ്ഥ എന്താണ്, നീ എന്ത് ചെയ്തു? കുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, സമാ, അയാൾ പറഞ്ഞു, വാദിച്ചു, അന്നഹു യുഅല്ലിമുനി കലിമാതിൻ യംഫഉനില്ലാഹു ബിഹാ, അല്ലാന്റെ അടുക്കൽ എനിക്ക് പ്രയോജനമുണ്ടാകുന്ന ചില കെലിമത്തുകൾ അയാൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഫഖല്ലൈതു സബീലഹു, അയാളുടെ വഴിക്ക് ഞാൻ വിട്ടു. ഖാലാ റസൂൽ ചോദിച്ചു, മാഹിയ, ഏത് കെലിമത്താണ് അവൻ പഠിപ്പിച്ചു തന്നത്? കുൽത്തു, ഞാൻ പറഞ്ഞു, ഖാലലി, അവൻ എന്നോട് പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക് ഫഖ ആയത്തിൽ കുർസി മിൻ അവ്വലിഹാ ഹത്താ തഖ്തിമൽ ആയാ. കിടപ്പറയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആയത്തിൽ കുർസി ആദ്യം മുതൽ അവസാനം വരെ ഓത്. അത് വലിയ സംരക്ഷണമാണ്. പിശാച് നിന്റെ അടുക്കലേക്ക് അടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ടത്. വഖാനു അഹ്റസ ഷൈഇൻ അലൽ ഖൈർ, സഹാബാക്കൾ ഖൈറിനോട് നന്മയോട് അങ്ങേയറ്റം താല്പര്യമുള്ളവരായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു, അയാളെ വഴിക്ക് വിട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അബൂ ഹുറൈറയോട്, ഖദ് സദഖക വഹുവ കദൂ, അബൂ ഹുറൈറ നിന്നോട് പറഞ്ഞ ആ കാര്യം ശരിയാണ്, പക്ഷേ അവൻ കള്ളനാണ്, ഈ പറഞ്ഞത് ശരിയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട്. അതാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തഅലമു മൻ തുഖാതിബു മുൻദു സലാത്തി ലയാലിൻ യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മൂന്ന് ദിവസങ്ങളിലായി നിന്നോട് ഈ സംസാരിച്ചത് ആരാണെന്ന് നിനക്കറിയുമോ? കാല അബൂ ഹുറൈറ പറയാണ്, ലാ, എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദാക ശൈത്വാൻ, ആ വന്നത് ശൈത്വാനാകുന്നു. കണ്ടോ, ആ വന്നത് ആരാണ്? ശൈത്വാനാണ്. ആരെ രൂപത്തിലാ വന്നത്? മനുഷ്യന്റെ രൂപത്തിലാ വന്നത്. വന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലായോ? ഈ ഹദീസ് കൊണ്ട് രണ്ട് കാര്യം മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, പിശാച് രൂപം മാറി വന്നപ്പോ വന്നത് ഷൈത്താനാണെന്ന് അബൂ ഹുറൈറക്ക് മനസ്സിലായില്ല, സഹാബിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഒരാൾക്കും തന്നെ അത് മനസ്സിലാക്കാനും കഴിയില്ല. ഒരാളിപ്പോ ഇങ്ങനെ ഷൈത്താൻ ഇങ്ങനെ മനുഷ്യരൂപത്തിൽ ഇങ്ങനെ വന്ന രൂപം മാറി വന്നിക്കാണില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയൂല, നമുക്ക് മനസ്സിലാവൂല. രണ്ടാമത്തെ കാര്യം, ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഷൈത്താന് പിശാചിന് രൂപം മാറാൻ സാധിക്കുമെന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയോ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണ്? ഈ പിശാചുക്കൾക്ക് അതല്ലെങ്കിൽ ജിന്നു വർഗത്തിന് അവർക്ക് ചില കഴിവുകളുണ്ട്. മനുഷ്യന് കഴിയാത്ത ചില കാര്യങ്ങൾ ജിന്നുവർഗത്തിന് കഴിയും. വലിയ കെട്ടിടങ്ങൾ അതിവേഗത്തിൽ നിർമ്മിക്കാൻ പിശാചുക്കൾക്ക് കഴിയും. സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിൽ ഈ വിഷയം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ നിന്നാണ് ഞാൻ കേൾപ്പിക്കുന്നത്. സൂറത്തു സ്വാദ് നിങ്ങൾ വായിച്ചാൽ, സുലൈമാൻ അലൈഹിസ്സലാമിന് പലതിനെയും അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അതിൽ പിശാചുക്കളും ജിന്നുകളും ഉണ്ടായിരുന്നു. ആ ജിന്നുകളെ കൊണ്ട് പല നിലക്കുള്ള പണിയും സുലൈമാൻ അലൈഹിസ്സലാം ചെയ്തിരുന്നു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഖുർആൻ പറയുന്നു, വശയാതീന കുല്ല ബന്നാഇൻ വഗവ്വാസ്. സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ പറയുന്നിടത്തല്ല പറയുന്നു, വശയാതീന, പിശാചുക്കളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. കുല്ല ബന്നാഇൻ, നല്ല നിർമ്മാതാക്കളായ പിശാചുക്കൾ. വഗവ്വാസ്, മുങ്ങൽ വിദഗ്ധരായ, സമുദ്രത്തിൽ ആഴികളിൽ മുങ്ങൽ വിദഗ്ധരായ നല്ല ആ നിലക്കുള്ള കഴിവുറ്റ പിശാചുക്കളെ സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വമിന ശയാതീനി മൈ യഗൂസൂന ലഹു. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, പിശാചുക്കൾ അദ്ദേഹത്തിന് വേണ്ടി മുങ്ങുന്ന ആ ജോലിയെടുക്കുന്നു. വയഅമലൂന അമലൻ ദൂന ദാലിക്, അതല്ലാത്തതും. വകുന്നാ ലഹും ഹാഫിളീൻ എന്ന് ഖുർആൻ പറയാണ്. എന്താണ് മുങ്ങുക, അതേപോലെ അതല്ലാത്ത പണി, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ സൂറത്തു നംലിൽ നമുക്കത് കാണാൻ കഴിയും. വേഗത, പിശാചുക്കളുടെ വേഗത മനുഷ്യരെക്കാൾ നല്ല വേഗത ഉള്ളവരാണ്. പിശാചുക്കളുടെ വർഗ്ഗഗുണങ്ങൾ തന്നെ ഒരു ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. അതൊന്നും നമ്മുടെ അനുമാനങ്ങൾ കൊണ്ട് പറയുന്നതല്ല, ഖുർആനിൽ തന്നെ കാണാം. നിങ്ങൾ നോക്കൂ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഒരു ചെറിയ, ആ ചരിത്രത്തിൽ നിന്ന് ചെറിയ നിലക്കുള്ള ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി വിശദമായ നിലക്ക് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സൈന്യത്തിൽ പക്ഷികളുണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷികളുണ്ടായിരുന്നു, ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ തന്റെ സൈന്യം അദ്ദേഹം പരിശോധിക്കുകയാണ്. ആ സമയത്ത് വതഫഖദ ത്വൈറ ഫഖാല മാലിയ ലാ അറൽ ഹുദുഹുദ അം കാന മിനൽ ഗായിബീൻ. സൂറത്തുൻ നംലിലെ 20-ാമത്തെ വചനമാണ്. അദ്ദേഹം പക്ഷികളെ പരിശോധിക്കുമ്പോൾ അതാ ഹുദുഹുദെന്ന പക്ഷിയെ കാണാനില്ല, ഹുദുഹുദിനെ കാണുന്നില്ല. സുലൈമാൻ അലൈഹിസ്സലാം ആ സമയത്ത് പറയുന്നു, ലഉഅദ്ദിബന്നഹു അദാബൻ ശദീദ ഔ ലഅദ്ബഹന്നഹു ഔ ലയഅതിയന്നി ബിസുൽത്താനിൻ മുബീൻ. ഞാനവനെ ശക്തമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും, അതല്ലെങ്കിൽ അവനെ ഞാൻ അറുക്കുക തന്നെ ചെയ്യും, അതല്ലെങ്കിൽ അവൻ എന്റെ അടുക്കൽ വ്യക്തമായ തെളിവ് രേഖയുമായി വരട്ടെ, എന്തിനാണ് അവൻ പോയതെന്ന രേഖ അവൻ എനിക്ക് തരട്ടെ. ഇതൊക്കെ പറയുമ്പോ ഇതൊന്നും കുട്ടിക്കഥകളല്ല, ഏതെങ്കിലും മാസികകളിലുള്ള കുട്ടികളുടെ കള്ളിക്കഥകളിൽ പെട്ടതല്ല. അള്ളാഹുവിന്റെ കലാമിൽ അള്ള പറഞ്ഞതാണ്, അവന്റെ ഗ്രന്ഥത്തിലൂടെ അള്ള പഠിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഇപ്പൊ പക്ഷികളുടെ സൈന്യം ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് അങ്ങനെ തന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്നവന് ഖുർആനിന്റെ ഈ വചനങ്ങളെ അവൻ തിരസ്കരിക്കേണ്ടി വരും. ബുദ്ധിക്കമിത പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഖുർആനും തള്ളേണ്ടി വരും, സുന്നത്തും തള്ളേണ്ടി വരും, സംശയമില്ല. അപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലഉഅദ്ദിബന്നഹു അദാബൻ ശദീദ, ഞാനവനെ നന്നായിട്ട് ശിക്ഷിക്കും, പിടിച്ച് ശിക്ഷിക്കും ഞാനവനെ. അപ്പോഴതാ കുറച്ചു കഴിഞ്ഞപ്പോഴതാ ആ ഹുദുഹുദ് വരുന്നു. എന്നിട്ട് സുലൈമാൻ അലൈഹിസ്സലാമിനോട് പറയുന്നു, വജിഇതുക മിൻ സബഇൻ ബിനബഇ യഖീൻ. ഞാൻ സബ എന്ന നാട്ടിൽ കുറച്ചു ദൂരം, സബ എന്ന നാട്ടിൽ യമനിലെ സബയിൽ നിന്നാണ് ഞാൻ വരുന്നത്. വളരെ ഉറപ്പായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ സബ എന്ന നാട്ടിൽ പോയതാ, നല്ലൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നത്, ഉറപ്പായൊരു വിവരവുമായിട്ടാണ് വരുന്നത്. എന്താ വിവരം? ഇന്നി വജത്തു ഇംറഅത്തൻ തംലികുഹും വഊതിയത മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അദീം. ആ സബ എന്ന നാട്ടിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, ആ പെണ്ണാണ് അവരെ ഭരിക്കുന്നത്. വഊതിയത മിൻ കുല്ലി ശൈഇൻ, എല്ലാം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വലഹാ അർശുൻ അദീം, വമ്പിച്ചൊരു സിംഹാസനവും ആ പെണ്ണിനുണ്ട്. ഹുദുഹുദ് വന്ന് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ കൂടാതെ സൂര്യനെ അവര് ആരാധിക്കുന്നു, സൂര്യന് സുജൂദ് ചെയ്യുന്നതായി അവളെയും അവരുടെ കൗമിനെയും ഞാൻ കണ്ടു. പുതുകുതു വന്ന് പറഞ്ഞു കൊടുക്കൻ, എന്ത്, അവളും അവരുടെ കൗമും ആരെയാണ് സുജൂദ് ചെയ്യുന്നത്? സൂര്യനാണ് അവര് സുജൂദ് ചെയ്യുന്നത്, സൂര്യനെ അവര് ആരാധിക്കുന്നു. അപ്പോഴതാം സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നു, നീ പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, ഇദ്ഹബ് ബി കിതാബീ ഹാദാ ഫൽഖ് ഇലൈഹിം സുമ്മ തവല്ല അൻഹും ഫൻദുർ മാദാ യർജിഊൻ. ഞാൻ ഇതാ നിന്റെ അടുക്കൽ ഒരു കത്ത് തരികയാണ്, ഈ ലെറ്റർ നീ അവിടെ കൊണ്ടുപോയി അവരിലേക്ക് ഇട്ടുകൊടുത്ത് നീ അല്പം മാറി നിന്നിട്ട് എന്താണ് അവരുടെ സമീപനമെന്ന് നീ നിരീക്ഷിക്കണം. കത്തുമായി അയക്കണം, കത്തുമായി അയക്കാണ് ഹുദൂദിനെ. അങ്ങനെ കത്തുമായി ചെല്ലുന്നു, അങ്ങനെ കത്തവരിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോഴതാ ആ രാജ്ഞി പറയുന്നു, ഖുർആൻ പറയുന്നു, ഖാലത്തു യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. കാലത്ത് അവള് പറഞ്ഞു, യാ അയ്യുഹൽ മലഉ, ഓ എന്റെ പ്രമുഖന്മാരെ, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, മാന്യമായ ഒരു കിതാബ്, ഒരു ലെറ്റർ ഇതാ എന്നിലേക്ക് ഇടപ്പെട്ടിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാന, അത് സുലൈമാനിൽ നിന്നുള്ളതാണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ ഉള്ളടക്കം പരമകാരുണ്യകനായ റബ്ബിന്റെ നാമത്തിലാണ്. എന്താണ് ആ കത്തിന്റെ പ്രധാനം? അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ, നിങ്ങൾ എന്റെ മേൽ
നിങ്ങൾ എന്റെ മേൽ അഹങ്കരിക്കരുത്, ഗർവ് നടിക്കരുത്, മുസ്ലിമീങ്ങളായി എന്റെ അടുക്കൽ നിങ്ങൾ വരണമെന്നതാണ് കത്തിന്റെ ചുരുക്കമെന്ന് രാജ്ഞി തന്റെ പ്രമുഖന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് രാജ്ഞി പറയാണ് കാലത്ത്, അവൾ പറഞ്ഞു, യാ അയ്യുഹൽ മലഊ, എന്റെ പ്രമുഖന്മാരെ, അഫ്തൂനീ ഫീ അംരി, ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങൾ ഫത്വ നൽകണം, ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളൊരു തീരുമാനം പറയണം. മാ കുന്തു ഖാതിഅതൻ അംറൻ ഹത്താ തശ്ഹദൂൻ, നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് സന്നിഹിതരാകുന്നതുവരെ ഞാൻ ഖണ്ഡിതമായ ഒരു തീരുമാനവും എടുക്കുകയില്ല. എനിക്കൊരു തീരുമാനം പറയാൻ കഴിയൂല, അതെന്റെ ദർബാറിലെ പ്രമുഖന്മാര് പറയണം, അതുകൊണ്ട് നിങ്ങൾ വരണം, എന്നിട്ട് തീരുമാനമെടുക്കണം, എന്നിട്ടേ ഞാൻ പറയൂ. ഈ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോകുമ്പോ ഈ വിഷയത്തിൽ സംബന്ധിച്ചൊരു സൂചന നമുക്ക് കിട്ടും. അങ്ങനെ അവര് പറഞ്ഞു, എന്തിനാ പേടിക്കണത്, നല്ല ഭടന്മാരുണ്ട് നമ്മുടെ കയ്യിൽ, യുദ്ധം ചെയ്യാനുള്ള പടക്കോപ്പുകളുണ്ട്, എന്തിനാ പേടിക്കേണ്ട കാര്യം, നമുക്ക് യുദ്ധവുമായി മുന്നോട്ട് പോവാം. അവരാജ്ഞി പറഞ്ഞു, അല്ല, രാജാക്കന്മാരൊരു നാട്ടിൽ പ്രവേശിച്ചാൽ, നല്ല ശക്തന്മാരായ രാജാക്കന്മാര് ഒരു നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നാടവര് ഫസാദാക്കും, അതുകൊണ്ട് നമ്മളൊന്ന് നന്നായിട്ട് ചിന്തിക്കുക നല്ലത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തയച്ചു നോക്കാം സുലൈമാന്, അപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതല്ലാണ്ട് നമ്മളൊരു ഒരു പ്രതിരോധത്തിന് ഒരുങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു സമ്മാനവുമായി കുറച്ചാളുകളെ പറഞ്ഞേക്കാം. അങ്ങനെ യദാ ഫലമ്മാ ജാഅ സുലൈമാന ഖാല അമിതു അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനില്ലാഹു ഖൈറു മിമ്മാ ആതാകും ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂൻ. അപ്പോഴെന്താണ്ടായിരുന്നറിയോ, ഹദിയയുമായി വന്നപ്പോ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അതുമിദ്ദൂനനി ബിമാലിൻ, ധനം തന്ന് നിങ്ങൾ എന്നെ സഹായിക്കാൻ മെനക്കെടുകയാണോ, നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഖൈറായത് എന്റെ റബ്ബെനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് പണം തന്നാൽ സമ്പത്ത് തന്നാൽ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല. ഇർജിഅ ഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാനാവാത്ത ഒരു സൈന്യവുമായി ഞാൻ വരിക തന്നെ ചെയ്യും. ആ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു സൈന്യവുമായി ഞാൻ വരും, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. ഗതി കിട്ടാപ്പോ ഗതിയില്ല, അവര് പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളായി വരാം, സമ്മതിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങളായി വരാൻ വേണ്ടി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി വരാൻ വേണ്ടി സമ്മതിച്ച സന്ദർഭത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ദർബാറിലുള്ള പ്രമുഖന്മാരോട് പറയുകയാണ്, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. എന്താണ് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്? ഖാല യാ അയ്യുഹൽ മലഉ, ഓ എന്റെ പ്രമുഖന്മാരെ, അയ്യുക്കും യഅതീനീ ബി അർശിഹാ ഖബ്ല അൻ യഅതൂനീ മുസ്ലിമീൻ, അവര് മുസ്ലിമീങ്ങളായി ഇവിടെ വരുന്നതിന് മുൻപ് ആ രാജ്ഞിയുടെ സിംഹാസനം ആരാണ് എനിക്ക് കൊണ്ടുവന്നു തരിക? അവര് വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ഇവിടെ എത്തണം. ആരാ ചെയ്യാ? എവിടെ? ഫിലസ്തീനിലാണ് സുലൈമാൻ ഉള്ളത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഫിലസ്തീനിലുണ്ട്. ആ സമയത്ത് സബ എന്ന യമനിലെ സബ എന്ന നാട്ടിലാണ് രാജ്ഞിയുള്ളത്. അപ്പൊ ചോദിക്കുകയാണ്, അയ്യുക്കും യഅതീനീ ബി അർശിഹാ ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വഇന്നി അലൈഹി ലഖവിയുൻ അമീൻ ഖാല ഇഫ്രീതും മിനൽ ജിൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു, ജിന്ന് വർഗത്തിലെ ഒരു മല്ലൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ്, ഈ ദർബാറിലെ സഭ പിരിയുന്നതിന് മുൻപ് ഞാൻ ആ സിംഹാസനം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. വഇന്നീ അലൈഹി ലഖവിയുൻ അമീൻ, ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാകുന്നു. കണ്ടോ, ജിന്നു പറയണം. യമനിൽ നിന്ന് ഫിലസ്തീനിലേക്ക് സഭ പിരിയുന്നതിന് മുമ്പ് സിംഹാസനം എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ജിന്നിന്റെ വേഗത എത്രയാ? ജിന്നിന്റെ കഴിവ് കണ്ടോ, ചില കാര്യങ്ങളിൽ വളരെ വലിയ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വേഗത കണ്ടോ, ഇത് മുഅ്ജിസത്തല്ല. ഏത് മുഅ്ജിസത്തല്ല? ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നത് മുഅ്ജിസത്താണ്. പക്ഷേ ഇഫിരീത്ത് പറഞ്ഞത്, ജിന്നിൽപ്പെട്ട ഇഫിരീത്ത് പറഞ്ഞത് ഞാൻ കൊണ്ടുവരാന്നല്ലേ, അത് മുഅ്ജിസത്തല്ല, അത് ജിന്നിന്റെ കഴിവാണ്. അതാ ഖുർആൻ പറഞ്ഞത് ഇന്നി അലൈഹി ലഖവിയുൻ അമീൻ, അതിന് കഴിവുള്ളവനുമാണ് ഞാൻ, വിശ്വസ്തനുമാകുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഈ വർഗം. ഇതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഹദീസുകളിലൂടെ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇൻഷാ അല്ലാ ജിന്നുകൾക്ക് വൈബിയായ മറഞ്ഞ കാര്യങ്ങൾ അറിയുമോ? അതേപോലെ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും, അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമുക്ക് പ്രമാണബദ്ധമായി വിശദീകരിക്കാം. സർവ്വലോക പരിപാലകനായ നാഥൻ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും പ്രമാണബദ്ധമായി വിഷയങ്ങൾ പഠിക്കുവാനും പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ അപരാധങ്ങൾ പടച്ചറപ്പ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അവന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാൻ ആ മഹാഭാഗ്യം തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസജനകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് പ്രത്യേകം വസീയത്ത് ചെയ്തവർക്ക് അവരുടെ സദുദ്ദേശങ്ങളെ അള്ളാഹു എത്രയും വേഗം സാക്ഷാത്കരിക്കുവാനും അവരുടെ സദുദ്ദേശങ്ങൾ നടക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം ചെയ്തു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.